നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നു എന്നറിയത്തില്ല. വളരെ സംഭവബഹുലമായ സമയങ്ങളിലേക്കാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റുപാടുമുള്ള ലക്ഷണങ്ങൾ നാം അധികം തിരിച്ചറിയുന്നില്ല. ആത്മാവിൽ കാര്യങ്ങൾ കാണുന്നവർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. വളരെ ചില പ്രധാനപ്പെട്ട സമയങ്ങളിലേക്കാണ് നാം മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ളതിനേക്കാളും അധികം കൃപ നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഉള്ളതിനേക്കാളും അധികം ബലം നമുക്ക് ആവശ്യമുള്ള കാലഘട്ടത്തിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവജനം ഈ നാളുകളിൽ കൂടുതൽ ഒരുക്കമുള്ളവരായി, ഉണർവുള്ളവരായി, കൂടുതൽ ബലമുള്ളവരായി നിൽക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. ഈ സമയങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കാരണം ഇതൊക്കെ വളരെ സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് കർത്താവ് നമുക്ക് നൽകിയ സമയങ്ങളാ. പക്ഷെ മുൻപോട്ട് എത്ര നാൾ ഈ സ്വാതന്ത്ര്യം നമുക്ക് കാണുമെന്ന് നമുക്കറിയത്തില്ല. കാരണം നാം അതിനെ ശ്രദ്ധിക്കുമ്പോൾ ടഫ് ടൈംസ് ആർ അഹെഡ്. പക്ഷേ അതിന്റെ നടുവിൽ എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുമെന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്കൊരു വാക്യം വായിക്കാം. കൊളോസ്യ ലേഖനം 1:28-29 വാക്യങ്ങൾ. കൊളോഷ്യൻസ് ചാപ്റ്റർ 1:28-29. We proclaim him, admonishing every man and teaching every man with all wisdom, so that we may present every man complete in Christ. For this purpose also I labor, striving according to his power, which mightily works within me. You are built up in Christ. ഈ വാക്യം എവിടെയും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഈ വാക്യം ഇതുവരെയും ഒരിടത്തും കണ്ടിട്ടില്ലെങ്കിൽ ഈ പുൾപിറ്റിന്റെ തൊട്ട് താഴേക്ക് നോക്കിയാൽ മതി, അവിടെ ഈ വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. Him we preach, so that we may present every man perfect in Christ Jesus. നിങ്ങൾ ആ വാക്യത്തിന്റെ ആദ്യം ശ്രദ്ധിച്ചോ? 28-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ. വി പ്രൊക്ലെയിം ഹിം. സുവിശേഷം ഒരു വ്യക്തിയാണ്. ഗോസ്പൽ ഈസ് എ പേഴ്സൺ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞങ്ങൾ ഏതെങ്കിലും സെറ്റ് ഓഫ് റൂൾസ് അറിയിക്കുകയല്ല, വി പ്രൊക്ലെയിം ഹിം. ഞങ്ങൾ അവനെയാണ് അറിയിക്കുന്നത്, ഞങ്ങൾ യേശുവിനെയാണ് അറിയിക്കുന്നത്. വി ഹാവ് ഓൺലി വൺ മെസ്സേജ്, ദാറ്റ് ഈസ് ജീസസ്. ജീസസ്, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ. നീ നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ എഴുതിയിരിക്കുന്നത് വി. പൗലോസ് ഞാൻ മാത്രം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, പിന്നെങ്ങനാണ്? ഞങ്ങൾ ദൈവസഭയായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്. സ്വർഗത്തിലെ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ് അവനെ അറിയിക്കുക, യേശുവിനെ അറിയിക്കുക, യേശുവിനെ അറിയിക്കുക. ഈ നാളുകളില് എന്റെ ചിന്ത അതാണ്, ദൈവസഭയിലെ ഓരോരുത്തരും അവനെ അറിയിക്കുവാനായിട്ടുള്ള ആ ഒരുക്കത്തോടെ, അവനെ അറിയിക്കുവാനായിട്ടുള്ള വാഞ്ചയോടെ ഈ ദിവസങ്ങളിൽ മുന്നേറണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. ഇനി എങ്ങനെ അവനെ അറിയിക്കുന്നേ? ഞാൻ കുറച്ചു നാൾ മുമ്പ് പറഞ്ഞ ടോപ്പിക് നിങ്ങൾ ശ്രദ്ധിക്കണ്ടായിരിക്കും. അവനെ അറിയുക എന്നൊരു കാര്യം പറഞ്ഞു, നോയിങ് ക്രൈസ്റ്റ്. ഞാൻ ചില ആഴ്ചകളിൽ ഞാനത് റിപ്പീറ്റ് ചെയ്തു. അവനെ അറിയുന്നതനുസരിച്ചാണ് നമുക്ക് അവനെ അറിയിക്കാനായിട്ട് കഴിയുന്നത്. ഹൗ മച്ച് വി നോ ക്രൈസ്റ്റ്, ദാറ്റ് മച്ച് വി ക്യാൻ പ്രൊക്ലെയിം ക്രൈസ്റ്റ്. എത്രത്തോളം നാം അവനെ ആത്മാവിൽ അറിയുന്നു, എത്രത്തോളം നാം അവനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, എത്രത്തോളം വചനത്തിലൂടെ ആ കർത്താവിന്റെ മഹത്വം നമ്മൾ കാണുന്നു, അതനുസരിച്ചാണ് നമുക്ക് യേശുവിനെ അറിയിക്കാനായിട്ട് കഴിയുന്നത്. സി, നാം എപ്പോഴും ഈ ഷോർട്ട് കട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഫോർ ലോസ് ഉണ്ടായി നമുക്ക് എളുപ്പമാ, ഏതെങ്കിലും ഒരു ട്രാക്ട് കിട്ടി, നാല് ലോ ഉണ്ട്. ഒന്നാമത്തെ ലോ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. രണ്ടാമത്, നിങ്ങൾ പാപിയാണ്. മൂന്നാമത്, മാനസാധനപ്പെടണം. നാലാമത്, യേശുവിനെ ഏറ്റു പറയണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഏതൊക്കെ നല്ലതാണ്, തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അവിടം കൊണ്ട് സുവിശേഷം തീരുന്നില്ലെന്നാ ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു ചെറിയ ഫോർമുല പറഞ്ഞ് തീരുന്നൊരു കാര്യമല്ല സുവിശേഷം, തീരുന്നൊരു കാര്യമല്ല സുവിശേഷം. അത് യേശു ക്രിസ്തുവിനെ ലോകരക്ഷിതാവെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാ, അവിടെ നിന്ന് വീണ്ടും വീണ്ടും തുടർമാനമായിട്ട് അവനെ അറിയിക്കുക എന്നുള്ളതാ. ഇതായിരുന്നു പൗലോസിന്റെ ഹൃദയത്തിലെ ഭാരം, അതായിരുന്നു അവനെ അറിയിക്കുക. അതിനെന്തൊക്കെ ചെയ്തു? ഇവിടെ എഴുതിക്കുകയാണ്, ഏത് മനുഷ്യനോടും എന്ത് ചെയ്യുന്നു, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുന്നു, സകല ജ്ഞാനത്തോടും കൂടി എന്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അഡ്മോണിഷിംഗ് എവരി മാൻ ആൻഡ് ടീച്ചിങ് എവരി മാൻ വിത്ത് ഓൾ വിസ്ഡം. ഏത് മനുഷ്യനെയും, എവരി മാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഏത് മനുഷ്യനെ കണ്ടാലും പൗലോസിന്റെ ഹൃദയത്തിലെ ഒരു ചിന്ത ഇതാണ്. എന്താണ്? എന്താ? അവരെ ക്രിസ്തുവിൽ, ക്രിസ്തുവിനെ അറിയിക്കുക, യേശു ക്രിസ്തുവിനെ അറിയിക്കുക. അതുകൊണ്ട് നമ്മുടെ സുവിശേഷം ഒരാളോട് യേശു നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കരുത്. അതിന്റെ അപ്പുറത്തേക്ക് അവരെ സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ സഹായിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് സഹോദരങ്ങളെ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് സുവിശേഷം അറിയിക്കുക, ആദ്യം കാണുന്ന ഒരാളോട് നമ്മൾ ആദ്യം പറയേണ്ടത് എന്താ? തീർച്ചയായിട്ടും യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന്റെ പരിഹാരമായിട്ട് കാൽവരി കുരിശിൽ മരിച്ചു, എന്റെയും നിങ്ങളുടെയും പാപങ്ങൾ ഏറ്റെടുത്തു. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിത്യജീവൻ ഉണ്ട്, ദൈവത്തിന്റെ പൈതലായി തീരാനായിട്ട് പറ്റും. യെസ്, ദാറ്റ് ഈസ് ദ ഗോസ്പൽ. പക്ഷേ അവിടം കൊണ്ട് അത് അവസാനിക്കുന്നില്ല, അത് തുടക്കമാ. അവിടെ നിന്ന് വീണ്ടും ആ വ്യക്തിയെ ക്രിസ്തുവിൽ തികഞ്ഞവനായിട്ട് വളർത്തുക എന്നുള്ളതാ. ഇനി അങ്ങനെ വളർത്തണമെങ്കിൽ നമ്മുടെ ജീവിതത്തില് ഈ ഒരു വളർച്ച വളരെ ആവശ്യമാണ്. ക്രിസ്തീയ ജീവിതം ഒരു വളർച്ചയുടെ ജീവിതമാണ്, വളർച്ചയുടെ ജീവിതമാണ്, ആത്മീയമായിട്ടുള്ള വളർച്ച, സ്പിരിച്വൽ ഗ്രോത്ത്. എന്താ ഈ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താ, നിങ്ങൾ ചിന്തിക്കാറുണ്ടോ അതിനെക്കുറിച്ച്? ഞാൻ ആത്മീയമായിട്ട് വളർന്നോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കാറുണ്ടോ? ഇത് കൊച്ചു കുഞ്ഞുങ്ങൾ വളരുന്നോ? അല്ല, ഇപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേന് കുഞ്ഞിനെയൊക്കെ ആണെങ്കിൽ അവര് സ്കെയിൽ വെച്ച് ഇങ്ങനെ നോക്കും, വളർന്നു നോക്കാൻ പറ്റും, വളർന്നോ, വെയിറ്റ് നോക്കും അവര്. രണ്ട് കാര്യങ്ങൾ നോക്കിട്ട് ഡോക്ടർ പറയും, ആ ഓക്കെ, കുഴപ്പം ഇപ്പൊ ഇല്ല, ഇപ്പൊ ഓക്കെയാണ്, കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഏതെങ്കിലും സ്പിരിച്വൽ മെഷർ ഉണ്ടോ വളർച്ചയ്ക്ക്? ഡു യു നോ ദാറ്റ്? ഉണ്ടോ? എന്താ വളർച്ചയുടെ മെഷർ? വായിച്ചു നിങ്ങളെ ഫേസ് ലേഖനം അതിന്റെ 4-ാം അധ്യായം, Ephesians 4:11-13. ഒരു വലിയ ലോങ് സെന്റൻസ് ആണ്. അതിന്റെ 15-ാം വാക്യം ഇവിടെ വായിച്ചു, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ പിക്ചർ ക്ലിയർ ആണ്. 15-ാം വാക്യം, verse 15. But speaking the truth in love, we are to grow up in all aspects into him who is the head, even Christ. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. We need to grow in all aspects, എല്ലാ കാര്യങ്ങളിലും. എങ്ങോട്ടേക്കാ വളരുന്നേ? ക്രിസ്തുവെന്ന തലയോളം. വളർച്ചയുടെ സ്റ്റാൻഡേർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രിസ്തുവാണ്, ക്രിസ്തുവെന്ന തലയോളം. ഇതാ സ്പിരിച്വൽ ഗ്രോത്ത്. അപ്പൊ ഓരോ ദിവസവും വളരും തോറും എങ്ങോട്ടേക്കാ ട്രാൻസ്ഫോർമേഷൻ? ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമായി തീർന്നുകൊണ്ടിരിക്കും. ഇതാ വളർച്ച. ഇനി മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഫലമുള്ളവരായി തീരും. എന്തൊക്കെയാണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ, സൗമ്യത. ഇതാ വളർച്ചയിൽ ഇതാ നാം കാണാൻ പോകുന്ന കാര്യം. ഇപ്പൊ വളർന്നോ ഇല്ലയോ എന്നറിയുന്ന എങ്ങനെയാണ്? ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരും, എല്ലാ ആസ്പെക്ട്സിലും. ഒരു കൊച്ചുകുഞ്ഞ് വളരുമ്പോ അങ്ങനെ അല്ലേ? അപ്പനെ പോലെ അല്ലെങ്കിൽ അമ്മയെ പോലെ നമ്മൾ ഫിസിക്കലി നമുക്ക് പറയാൻ പറ്റുന്ന അങ്ങനെയാ. ഈ ആത്മീയ കാര്യം കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്ക്, ഇത് ആത്മീയ ഭാഷയായതുകൊണ്ടെങ്കിലും നമുക്ക് അതിന്റെ എക്സാമ്പിൾ ഇവിടെയാണ്. ഒരു കൊച്ചുകുഞ്ഞ് വളരുമ്പോൾ ആദ്യത്തിലെ അഭിപ്രായ ആൾക്കാർ പറയും, പക്ഷെ വളരും തോറും അപ്പനെ പോലെ തന്നെ. അതുപോലെ തന്നെ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുക. ഇത് ആത്മീയ വളർച്ച. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അളക്കാനായിട്ട് പറ്റും എത്രത്തോളം കർത്താവിന്റെ മനോഭാവം എന്റെ ജീവിതത്തിലുണ്ട്, എത്രത്തോളം കർത്താവിന്റെ സ്നേഹം എന്റെ ജീവിതത്തിലുണ്ട്, എത്രത്തോളം കർത്താവിന്റെ താഴ്മ എന്റെ ജീവിതത്തിലുണ്ട്. ഇത് ആത്മാവിലുള്ള ഒരു കാര്യമാ. ഞാൻ നമുക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ മാക്സിമം പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആത്മീയത്തിലൊരു വളർച്ചയുണ്ട്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നട്ടവനും നനച്ചവനും ഏതുമല്ല, വളരുമാറാക്കുന്ന ദൈവത്തിന് തന്നെ സകല മഹത്വവും. അപ്പം ആരാ വളരുമാറാക്കുന്നേ? എന്റെ സ്ട്രഗിൾ അല്ല വളർത്തുന്നേ, പിന്നെന്താണ്? പിന്നെ ആരാ വളർത്തുമാറാക്കുന്നേ? ദൈവമാ വളർത്തുന്നേ. ഞാൻ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നോണ്ടല്ല ഞാൻ വളരുന്നേ, പക്ഷേ എന്റെ ഭാഗത്തുനിന്നുള്ളൊരു കാര്യം ആവശ്യം. എന്താണ് അതിന്? അപ്പോസ്തലന്മാര് പറഞ്ഞു, അവരുടെ ഭാഷയിൽ പറയുന്നത് നട്ടവനും നനച്ചവനും. അപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് നടുക, രണ്ട് നനയ്ക്കുക. പൗലോസ് നട്ടു, അപ്പല്ലോസ് നനച്ചു. കണ്ടോ സൗരങ്ങളെ, ഈ ദൈവവചനം കേൾക്കുന്ന കാര്യം ഒരാൾ സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ തന്നെ അറിയാതെ ഒരു വളർച്ച ഇതിന്റെ നടക്കുന്നുണ്ട്. പൗലോസ് പറഞ്ഞു, നിങ്ങൾക്കിപ്പോഴും ഭക്ഷിപ്പാൻ കഴിയാറായിട്ടില്ല, ഭക്ഷണമല്ല പാലത്ര നിങ്ങൾക്ക് ഞാൻ തന്നത്, ഇപ്പോഴും നിങ്ങൾക്ക് ഭക്ഷിപ്പാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കണ്ട, അവിടെ എല്ലാം പൗലോസിന്റെ വളരെ കൃത്യമായൊരു ബോധ്യമുണ്ട്. എന്താണ്? ദൈവമക്കൾ ഓരോരുത്തരും അവരെന്ത് ചെയ്യണം? അവര് വളരണം. ഒരു കൊച്ചുകുഞ്ഞ് വളരുന്ന പോലെ കമ്പയർ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ആദ്യം ഒരു കൊച്ചുകുഞ്ഞ്? ആദ്യം പാല് കുടിക്കുന്നു, കാരണം ആ കുഞ്ഞിന് വേറെ കട്ടിയായിട്ടുള്ളതും കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ കുറെ നാൾ കഴിയുമ്പോൾ പിന്നെന്താണ്? കട്ടിയായിട്ടുള്ള ആഹാരം എന്ത് ചെയ്യാൻ പറ്റുന്നു? കഴിക്കാനായിട്ട് പറ്റുന്നു. അങ്ങനെ ഒരു കുഞ്ഞ് വളരുന്ന പോലെ തന്നെ ഒരു ദൈവ പൈതൽ ആത്മീയമായിട്ട് വളരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വളർത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഈ വളർച്ചയ്ക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ട്. ഞാനതാ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്റെ ആ 14-ാം വാക്യം വായിച്ചു നോക്കിയേ. 14-ാം വാക്യം, verse 14, Ephesians 4:14. As a result, ശ്രദ്ധിച്ചേ, അവിടെ പറയാണ് ഉപദേശത്തിന്റെ കാറ്റ് എന്ന് എഴുതിയിരിക്കുക, വിൻഡ് ഓഫ് ഡോക്ട്രിൻ. ഉപദേശത്തിന്റെ കാറ്റ് കേട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം എന്താ? ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞൊഴുന്ന ശിശുക്കളായിരിക്കാതെ. ഇപ്പൊ ശിശുക്കളുടെ പ്രത്യേകത ഇതാണ്. എന്താണ്? അവര് ഈ കാറ്റിൽ ഒലയുന്ന ഓട പോലെയാണ് എന്ന് പറഞ്ഞ എന്താ സൗരങ്ങളെ, ഒത്തിരി ഉപദേശങ്ങൾ ഉള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ആ ഉപദേശങ്ങൾക്ക് ഒരു പ്രത്യേകത ഇവിടെ കണ്ടോ? ബൈ ദ ട്രിക്കറി ഓഫ് മാൻ, ക്രാഫ്റ്റിനെസ് ഇൻ ഡിസീറ്റ്ഫുൾ സ്കീമിംഗ്. മലയാളത്തിൽ എങ്ങനെയാ? ഉപായ മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ. ഈ പിള്ളേരെ കളിപ്പിക്കാൻ വളരെ എളുപ്പമാ. ഡു യു നോ ദാറ്റ്? ഈ പിള്ളേരെ തട്ടിക്കൊണ്ട് പോകുന്ന കണ്ടിട്ടില്ലേ? എങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്നേ? ബലം പ്രയോഗിച്ചാണോ തട്ടിക്കൊണ്ട് പോകുന്നേ? അല്ല, അവർക്ക് കുറെ ചോക്ലേറ്റ് കൊടുക്കും. എന്നിട്ട് പറയും, പപ്പ എവിടെയുണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ചോക്ലേറ്റ് കിട്ടുന്നതോടുകൂടി കൊച്ചെന്ത് ചെയ്യും, ഈ ആളെ പൂർണ്ണമായും വിശ്വസിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞില്ല, കാരണം ശിശുവാ. ഞാൻ പറഞ്ഞു വന്നത്, ഉപദേശത്തിന്റെ കാറ്റ് നാം സൂക്ഷിക്കണം. ആത്മീയതില് ഈ ഒരു ഈ ആത്മീയമായിട്ട് വളരുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയൊരു ചലഞ്ച് അത് എന്താണെന്നറിയോ, എന്ത് കാര്യം കേട്ടാലും നമ്മളെ അത് ഭയങ്കരമായിട്ട് അങ്ങ് ചലഞ്ച് ചെയ്യിക്കും. പുതിയ കാര്യം എന്തെങ്കിലും കേൾക്കുമ്പോൾ നമ്മളങ്ങ് എക്സൈറ്റഡ് ആവും. ഒരൊറ്റ സാക്ഷ്യം കേട്ടാ മതി, പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് എക്സൈറ്റഡ് ആയി. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞ് എന്തും വിശ്വസിക്കും. ഞങ്ങൾ ഒരിക്കൽ ബെല്ലാരി ചെന്നപ്പോഴത്തേന് അവിടെ ഒരു വീട്ടിൽ ചെന്നപ്പം അവിടെ ഒരു ദൈവദാസനുണ്ട്. അപ്പൊ അവിടുത്തെ ആ സഹോദരൻ ഞങ്ങളടുത്ത് പറഞ്ഞു, ഇതാരെന്നറിയാമോ, ഈ പുള്ളി ഒരു അണ്ടർവേൾഡ് ഡോൺ ആയിരുന്നു, പിന്നെ മാനസാന്തരപ്പെട്ടു, ഇപ്പം ഭയങ്കര തീയായിട്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇദ്ദേഹം വെള്ളിയിട്ട് ഇറങ്ങി വരുന്നില്ല. ഞങ്ങളോടൊന്നും ഇറങ്ങി വരാത്തേ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഭക്ഷണം കഴിക്കാൻ നേരം പുള്ളിക്കാരൻ ജസ്റ്റ് വന്നു, പെട്ടെന്ന് പോയി, അധികം സംസാരിച്ചില്ല, ഞങ്ങളിങ്ങനെ പോന്നു. അതിനുശേഷം എനിക്ക് ഏകദേശം ഒരു 6 മാസം കണ്ടാൽ തോന്നുന്നു കഴിഞ്ഞ ശേഷം ഞാൻ ബെല്ലാരി വീട്ടിൽ ചെന്നു, ഈ സഹോദരന്റെ വീട്ടിൽ ചെന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ ബ്രദറെ കളിപ്പീരായി പോയി, കുറെ കാശ് പോയെന്ന് പറഞ്ഞു. ഈ അണ്ടർവേൾഡ് ഡോൺ ആയിരുന്നു എന്ന് പറഞ്ഞ മനസ്സോർ ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നു അല്ലെ, ജൂബി സോരനാണെന്ന് തോന്നുന്നു. ഈ അണ്ടർവേൾഡ് ഡോൺ ആയിരുന്ന ഈ ആള് ഈ പുള്ളിക്കാരൻ ഒത്തിരി പേരുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതറിയാവോ, ഈ ദൈവദാസൻ ഭയങ്കര കൃപയുള്ള ആളാണ് എനിക്ക് അങ്ങനെ എന്ന് പറഞ്ഞ് പല സ്ഥലത്തും പോയി എന്ത് ചെയ്തു, സാക്ഷ്യം പറഞ്ഞു. പുള്ളിക്കാരൻ സാക്ഷ്യം പറഞ്ഞു, ചെന്നിടത്തെല്ലാം കാശ് മേടിച്ചു. ഏറ്റവസാനം പുള്ളിക്കാരൻ എന്തൊക്കെ വിഷയം ഉണ്ടാക്കി അവിടെ നിന്ന് മുങ്ങി. ശിശുക്കളുടെ പ്രത്യേകത അതാ, ഒറ്റ സാക്ഷ്യം കേട്ടാൽ നേരെ നമ്മൾ വീഴും, പിന്നെ നമുക്ക് ആ വ്യക്തിയെ ഭയങ്കര വിശ്വാസം, പിന്നെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്ന ആളായിട്ടാ തോന്നുന്നേ. അതിന്റെ റീസൺസ് ഓരങ്ങളെ നാം സ്പിരിച്വലി ഗ്രോ ചെയ്യുന്നില്ലെങ്കിൽ ഒരു കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉപദേശത്തിന്റെ കാറ്റിൽ എപ്പോഴും ആടിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഒത്തിരി ഡിസേൺമെന്റ് ആവശ്യമാണ്. ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഞാൻ വരാൻ പോകുന്നു. അതിന് ഈ ബൈബിള് മുഴുവൻ പഠിച്ചിട്ടുണ്ടാകുന്ന ഒരു കാര്യമല്ല ഡിസേൺമെന്റ്. ഈ ബൈബിള് മുഴുവൻ തലങ്ങും വലങ്ങും പഠിച്ചാൽ നിങ്ങൾക്ക് ഡിസേൺമെന്റ് ഉണ്ടാകത്തില്ല. അവിടെ ആത്മാവ് നമ്മളെ സഹായിക്കുന്നേ. ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മാവിലുള്ള ഒരു ജീവിതമാണ്. അതിനെക്കുറിച്ച് ഒരു ദൈവാസം വളരെ മനോഹരമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിച്ചു, എന്നറിയോ, ഈ പുതുതായിട്ട് ഒരാൾ വിശ്വാസത്തിൽ വരുമ്പോൾ ആൾക്കാർ പറയും, ആ ഇപ്പൊ നല്ല തീക്ഷ്ണത നിൽക്കുക, കുറച്ച് കഴിയുമ്പോ ഈ തീയൊക്കെ പൊക്കോളും, ഞങ്ങളെ പോലെയൊക്കെ ആവും എന്ന് ആൾക്കാർ പറയുന്നതിന്റെ കാരണം, ആത്മാവിൽ ആരംഭിച്ചിട്ട് കുറെ കഴിയുമ്പോഴത്തേന് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ മാത്രമായിട്ട് തന്നെ താന്നു പോവുകയാണ്. ഈ ആത്മാവിന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ദൈവമക്കൾ മാറിപ്പോയി. യെസ്, ഇതാ സംഭവിച്ചത്. അനേകം നാളുകൾക്ക് ഇപ്പുറം നമ്മുടെ ഉള്ളിൽ ആത്മീയ തീക്ഷ്ണത കുറഞ്ഞു പോയെങ്കിൽ നമ്മൾ വേറൊന്നും ചിന്തിക്കണ്ട. എന്താണെന്നറിയാമോ, ഇത് ജീവന്റെ വ്യാപാരമാ സഹോദരങ്ങളെ. ക്രിസ്തീയ ജീവിതം ഈ ജീവനിൽ നിന്ന് മാത്രമാണ് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഞാൻ രാവിലെ പിള്ളേരോടാ പറഞ്ഞേ, അതായത് ഈ മറ്റ് സഭകളും മറ്റ് മതങ്ങളും ക്രിസ്ത്യാനിറ്റിയും നമ്മളെ വ്യത്യാസം എന്താണെന്നറിയാവോ, മറ്റു മതങ്ങളിലൊക്കെ അവരുടെ ഫൗണ്ടേഴ്സ് മരിച്ചു പോയപ്പോൾ അവർക്കൊരു ബുക്ക് കൊടുത്തു. ഹിന്ദുയിസത്തിന് ബുക്കുണ്ട്, ഇസ്ലാമിന് അവരുടെ ഖുറാനുണ്ട്, ബുദ്ധിസത്തിന് അവരുടെ ഗ്രന്ഥമുണ്ട്, ഗുരുഗ്രന്ഥ സാഹിബ് സിഖുകാർക്കുണ്ട്, നമുക്കെന്തുണ്ട് പറ. ബൈബിളുണ്ട്, അതാണ് പ്രശ്നം. അവിടെ കൊണ്ട് നമ്മൾ നിർത്തി. ബൈബിള് മാത്രം തന്നേച്ചല്ല കർത്താവ് പോയത്. ഈ ബൈബിൾ ഇത് ഗ്രഹിക്കാനും ഇതിലൂടെ കർത്താവിനെ അറിയാനും പേഴ്സണലി അവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്യാനും ആ ശബ്ദം തിരിച്ചറിയാനും തക്ക വേണം. ആത്മാവിനെയും കൂടെ തന്നിട്ടേ കർത്താവ് പോയേ. അതവർ ഞാൻ പോകുന്ന നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകുന്നില്ലെങ്കിൽ കാര്യസ്ഥൻ വരികയില്ല, അവൻ വന്നാൽ. ഇപ്പൊ സംഭവിച്ചത് രക്ഷിക്കപ്പെടുമ്പം ആത്മാവിലായതുകൊണ്ട് ആത്മാവിൽ നമ്മൾ ജീവിക്കുന്നേ. കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്നെ സംഭവിക്കുന്നറിയോ, റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ മാത്രം ജീവിക്കുക പിന്നെ. അതുകൊണ്ട് ഈ ജീവൻ നഷ്ടപ്പെട്ടു പോയി. ആത്മാവിനെ തിരിച്ചറിയുന്നില്ല, ആത്മാവ് ഉണ്ടോ എന്ന് പോലും ചിന്തിക്കുന്നില്ല. യെസ്, പിന്നെ നിയമങ്ങളിലാണ് ജീവിതം. തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യാം, ഇത് ചെയ്യരുത്. നോ, ആത്മാവിൽ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. എന്താണെന്നറിയാമോ, ഞാൻ പറഞ്ഞത് നിരന്തരം ദൈവവചനം ധ്യാനിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞു ഇത് നിരന്തരം വായിക്കണം, കാരണം ഇത് പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ടതാ. നമ്മുടെ ഉള്ളിലെ ഈ തന്നിരിക്കുന്ന ആത്മാവും വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവും ഒരിക്കലും കോൺട്രഡിക്ട് ചെയ്യത്തില്ല. അതെ, ഈ ഇവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു പറഞ്ഞത്, ഈ കാര്യങ്ങൾ, ഈ വചനത്തിലെ ഓരോ കാര്യങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തും. ഈ സെൻസിറ്റിവിറ്റി നമുക്ക് ഭയങ്കര ആവശ്യമാണ്, ഇല്ലെങ്കിൽ ഉപദേശത്തിന്റെ കാറ്റിൽ നമ്മൾ വീണുപോകും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരാൾ മരിച്ച ഒരാളെ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് കേട്ടാൽ നമുക്ക് എന്നാ തോന്നും? ശരി, നമ്മൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? അങ്ങനെ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരാൾ വന്ന് പറയുകയാണ്, ഞാൻ എന്റെ ശുശ്രൂഷയിൽ മരിച്ച 3 പേരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞ് 2 കാര്യങ്ങൾ പറയുമ്പോഴത്തേനുള്ള ഒരു കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മൾ അവിടെ അങ്ങ് വീണു പോവുകയാണ്. സ്വരങ്ങളെ കെയർഫുൾ, നമ്മുടെ ഉള്ളിൽ ഉള്ള പരിശുദ്ധാത്മാവിൽ ആ ഡിസേൺമെന്റ് നമുക്കുണ്ടാകണം. ഒരാളെ കാണുമ്പോൾ ഇത് ചതിയുടെ വഞ്ചനയിലാണോ ഈ വ്യക്തി വന്നിരിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ഡിസേൺമെന്റ് ആത്മാവിലുള്ള ജീവിതത്തിലെ സാധിക്കുകയുള്ളൂ. സ്വരങ്ങളെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സാക്ഷ്യം കേട്ടുകൊണ്ട് ആരും കുലുങ്ങി പോകരുത്. ഇനി നമ്മളൊക്കെ ഒരു ബലഹീനത ഞാൻ പറയാം, എന്താണെന്നറിയോ? 2 കാര്യങ്ങൾ, അതായത് ഇപ്പോഴും അത്ഭുതമൊന്നും അടയാളമൊന്നും പറഞ്ഞാൽ നമ്മൾ അവിടെ വീഴും. അതിന്റെ കാരണം ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും പൊതുവെ റേറാ, പൊതുവെ കുറവാ. ഈ ഒത്തിരിയിടത്ത് ഊതിപ്പെരിപ്പിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും കാര്യങ്ങളും ഒത്തിരിയിടത്തുണ്ട്. ഇനി അവിടെ നടക്കുന്ന പോലെ തന്നെ നമ്മുടെ നടുവിൽ നടക്കുന്നുണ്ട്, പക്ഷെ ഒത്തിരി അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളൂ. പല സഹോദരങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്, വലിയ സൗഖ്യമാവുന്നുണ്ട്, പക്ഷെ നമുക്ക് അത്ഭുതം അടയാളം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യാ, ഒരു കുലുക്കം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവ് പറയുക, അതിൽ വീണു പോകരുത്. ഞാൻ വിശ്വസിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതിനെ ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ അത്ഭുതവും അടയാളവും ചെയ്യുന്നതല്ല ഒരാളുടെ സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത. കാരണം ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം എന്റെ ഹൃദയത്തിൽ വളരെ ശക്തമായൊരു തോന്നലുള്ളതുകൊണ്ട് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് വീണ്ടും ആവർത്തിക്കുന്നേ. കാരണം ഒത്തിരി മീഡിയാസ് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അതുകൊണ്ട് അത്ഭുതവും അടയാളങ്ങളും നടക്കുമ്പോൾ അവിടെ വലിയ ദൈവ സാന്നിധ്യവും നമ്മുടെ നടുവിൽ അത്ര വലിയ സാന്നിധ്യമൊന്നും ഇല്ല എന്ന് ചിന്തിച്ചാൽ അത് ഒരു വഞ്ചനയാണ്. You got the point? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നിടത്ത് ഭയങ്കര ദൈവ സാന്നിധ്യം, നമ്മുടെ നടുവില് നിങ്ങളുടെ ദൈവ സാന്നിധ്യം ഉണ്ട്, ഒരു ഒരു ചെറിയ ദൈവ സാന്നിധ്യം. ഡു യു തിങ്ക് ലൈക്ക് ദാറ്റ്? നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ദിവസങ്ങളിൽ ആത്മാവിലുള്ള ഒരു ജീവിതത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ചിന്തകളിൽ നിന്ന് മാറി ഒരു ഉയർന്ന തലത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഇറ്റ് ഇസ് എ ലൈഫ് ഇൻ ദ സ്പിരിറ്റ്. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഔട്ട് ഓഫ് ഹിസ് ഹാർട്ട് ദ റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ വിൽ ഫ്ലോ. അത് അത്ഭുതത്തെ കുറിച്ചല്ല പറയുന്നത് ഇവിടെ. ജീവനദി, ജീവജല നദി പുറത്തേക്ക് ഒഴുകുന്ന പറഞ്ഞേ, ജീവന്റെ ശുശ്രൂഷ. യെസ്, മറ്റുള്ളവരിലേക്ക് ജീവൻ പകരുന്ന ശുശ്രൂഷ, മറ്റുള്ളവരെ ജീവിപ്പിക്കുന്ന ശുശ്രൂഷ. ഇതാ ഒരുവന്റെ, കർത്താവിൽ വിശ്വസിക്കുന്ന ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നത് കർത്താവ് പറഞ്ഞ കാര്യം. അതുകൊണ്ട് നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരിഞ്ഞിരിക്കരുത്. തീർച്ചയായിട്ടും ജാതികളായിരിക്കുന്ന ആൾക്കാര് കർത്താവിലേക്ക് വരുവാൻ തീർച്ചയായിട്ടും നല്ലതാണ്, അത് സംഭവം, അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ അതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് ചിന്തിച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സാരമായ കുഴപ്പമുണ്ടാവുന്ന ഞാൻ പറഞ്ഞേ. സീ, നമ്മൾ തിരിച്ചറിയണ സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്താ കർത്താവ് പരിശുദ്ധാത്മാവ് തന്നതിൽ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം. ഇത് ആത്മാവിലുള്ള ജീവിതമാണ്, ആത്മാവ് നമ്മളെ നടത്തുന്ന ജീവിതം, പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്ന ജീവിതം. അതിനാണ് യേശു പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നേ. വളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം അതാ, ആത്മാവിൽ ജീവിക്കുന്നു.
ആത്മാവിൽ ജീവിക്കുന്നു? ആർ വി സെൻസിറ്റീവ് ടു ദ ഹോളി സ്പിരിറ്റ്?
ഈ തിരുവചനം വായിക്കുമ്പോഴും കർത്താവേ എന്താ ഇതിലൂടെ എന്നോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുൻപിലുള്ളത്. ഒരാൾ വചനം സംസാരിക്കുമ്പോൾ കർത്താവേ ഇതിലൂടെ എന്താണ് അവിടെ നിന്നോട് സംസാരിക്കുന്നത്? ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും കർത്താവേ ഇതിലൂടെ അവിടെ നിന്ന് എന്താണ് എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? സ്വരങ്ങളെ ജീവനുള്ള കർത്താവ് അവിടെ നമ്മുടെ നടുവിൽ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു. ഇതാ ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് തന്നെ ഇത് സൂപ്പർ നാച്ചുറലാണത്. നമുക്ക് സാധാരണ മനുഷ്യരായിരിക്കും, ഞാൻ പറഞ്ഞു ഒരിക്കല്, അതായത് ഈ നിക്ഷേപം മൺപാത്രങ്ങളിലാ ഉള്ളത്. ഇത് മൺപാത്രമാണ്, ബലഹീന ശരീരമാണ്. പക്ഷെ ഈ മൺപാത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തുണ്ട്? ഇതിന്റെ അകത്ത് എന്തുണ്ട്? ഒരു ട്രഷറുണ്ട്, ഒരു നിക്ഷേപമുണ്ട്. ആൾക്കാര് കാണുമ്പം മൺപാത്രമാ കാണുന്നത്, സാരമില്ല ബലഹീനായ വ്യക്തി. പക്ഷേ അതിന്റെ അകത്ത് എന്തുണ്ട്? ഒരു നിക്ഷേപമുണ്ട്. എന്താ നിക്ഷേപം? പരിശുദ്ധാത്മാവ്. ഇതാ നമ്മളെ വ്യത്യസ്തരാക്കുന്ന ഘടകം. നമുക്ക് നമ്മിൽ തന്നെ ഒരുപക്ഷെ ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി ഇല്ലായിരിക്കാം, മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനായിട്ടുള്ള ഒരു കൺവിൻസിങ് പവർ ഇല്ലായിരിക്കാം, മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാനുള്ള വലിയൊരു കപ്പാസിറ്റി ഇല്ലായിരിക്കാം. ഒന്നും വേണ്ട, ഇതൊന്നും വേണ്ട. മറ്റുള്ളവർ മൺപാത്രം കണ്ടോട്ടെ, പക്ഷെ അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു നിക്ഷേപം ദൈവം തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവ്. നമ്മൾ അതിനെ ട്രഷർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു, ട്രഷർ ചെയ്യണം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ തന്നിട്ടുണ്ട്, ഞാൻ പരിശുദ്ധാത്മാവിൽ ജീവിക്കണമെന്ന് കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ ആ കൊളോസ് ലേഖനത്തിലേക്ക് മടങ്ങി വന്ന് അവിടെ ആ വാക്യം അവിടെ വീണ്ടും കാണാൻ പറ്റും. കൊളോസ് ലേഖനം 1-ാം അധ്യായം, കൊളോഷ്യൻസ് 1, അതിന്റെ chapter 1 verse 29, 29-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. 29
For this purpose also I labor, striving according to his power, which mightily works within me.
കണ്ടോ, ശ്രദ്ധിച്ചേ, പൗലോസ് പറഞ്ഞ ശ്രദ്ധിച്ചേ, പൗലോസിന്റെ കഴിവുകളല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്റെ കഴിവ് കൊണ്ട് ഞാനത് ചെയ്യുന്നല്ല, എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തി, the power which works mightily in me. ഇതാണ് തിരിച്ചറിയണം സഹോദരങ്ങൾ. നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തിരിച്ചറിയേണ്ട കാര്യമാണ്. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. ഡു യു നോ ദാറ്റ്? പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം, ആത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഈ സത്യം നമ്മൾ ഗ്രഹിക്കാതെ പോകരുത്. ഏതാണ്? നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്, തന്നിട്ടുണ്ട് നമ്മെ ഗൈഡ് ചെയ്യുവാൻ. എന്തിനാ പ്രധാനമായിട്ടും പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്? തന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് എന്നെ അറിയാം, പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ നമ്മൾ ആകെപ്പാടെ റിലേറ്റ് ചെയ്യുന്ന 3-4 കാര്യമുണ്ട്. 1, അന്യഭാഷ. അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എന്താ? അന്യഭാഷ. കാരണം എന്താ? പെന്തക്കോസ് നാളിൽ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അപ്പൊ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ നമ്മൾ അന്യഭാഷ എന്നാ ചിന്തിച്ചിരിക്കുന്നത്. 2-ാമത് പരിശുദ്ധാത്മാവ് നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? അത്ഭുതങ്ങളും അടയാളങ്ങളും. ദാറ്റ് ഈസ് ട്രൂ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അന്യഭാഷ പറയുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ സംഭവിക്കുന്നു, ഒന്നും അതിനെക്കുറിച്ച് ഒന്നും സംശയമില്ല. പക്ഷെ അതല്ല പ്രധാനപ്പെട്ട കാര്യം. എസ്കെൽ പ്രവാചന്റെ പുസ്തകം 36-ാം അധ്യായത്തില് പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എസ്കെൽ chapter 36 verse 26 and 27, 26-ഉം 27-ഉം വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാം? ഇവിടെ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും, ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ എന്ത് ചെയ്യും? നിർമ്മലീകരിക്കും. പിന്നെ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. അടുത്ത വാക്യം വളരെ ശ്രദ്ധിച്ചോണേ,
ഇരുപത്തേഴാം വാക്യം, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ചനുഷ്ഠിക്കും.
ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും.
മനുഷ്യന്റെ എക്കാലത്തെയും ഉള്ള പ്രശ്നം എന്താണെന്നറിയോ? വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പ്രോബ്ലം ഓഫ് മാൻ?
എന്താ
പൗലോസ് അതിനെ കുറിച്ച് പറഞ്ഞേ? പൗലോസ് പറഞ്ഞു,
വാട്ട് എ റച്ചഡ് മാൻ ആമായി.
അയ്യോ, ഞാൻ ദുർഭവനായ മനുഷ്യൻ. എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് എനിക്ക് കഴിയുന്നില്ല.
ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല?
ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഇതാ മനുഷ്യന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ കരച്ചിൽ.
അതിന്റെ സൊല്യൂഷനാണ് പരിശുദ്ധാത്മാവ്.
ഞാൻ എന്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കി
അവരെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും.
കർത്താവ് ഇസ്രായേലിന് ചട്ടങ്ങൾ കൊടുത്തു, പ്രമാണങ്ങൾ കൊടുത്തു, ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് കൊടുത്തു. എന്താണെന്നറിയോ?
ഇതനുസരിക്കാനായിട്ട് അവർക്ക് കഴിയത്തില്ല എന്നുള്ള തിരിച്ചറിവിലേക്കാ. എന്തിനാ?
എന്തിനാ
പുതിയ പ്രമാണത്തിലേക്ക് പോകാൻ? ഓരോ പ്രാവശ്യവും കപ്പ് നമ്മൾ ഉയർത്തുമ്പോൾ നമ്മൾ പറയും എന്താണ്? എന്റെ പുതിയ ഉടമ്പടി. എന്താ പുതിയ ഉടമ്പടി?
എന്താ പുതിയ ഉടമ്പടി?
ആത്മാവിനെ ഉള്ളിലാക്കി അവന്റെ ചട്ടങ്ങളിൽ നമ്മെ നടക്കുമാറാക്കും.
കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം, ഈ പ്രമാണം കൊടുത്ത പരിശുദ്ധാത്മാവ് ആ ആളെ തന്നെ നമ്മുടെ ഉള്ളിലാക്കിയിട്ട്
ആ ആള് നമ്മളെ അകത്തിരുന്ന് കൺട്രോൾ ചെയ്യാം.
ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പം ജെറുസലേമിൽ പോകാനായിട്ട് നിങ്ങൾക്കൊരു മാപ്പ് തരികയെന്ന് വിചാരിക്കുക. ജെറുസലേമിൽ പോകാനായിട്ട് ഒരു മാപ്പ് തന്നു. നിങ്ങൾ ഈ മാപ്പ് വെച്ചുകൊണ്ട് പോവുക, എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും അറിയാം പോകാനായിട്ട്.
ഒന്നും വേണ്ട. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സ്ഥലത്തും ഒക്കെ ഒന്ന് ഞാൻ അവരുടെ കൂടത്തിൽ ഒന്ന് ഈ ബൻശങ്കരി ഒരു സ്ഥലം പിടിക്കാൻ വേണ്ടി പോയി. മാപ്പ് വെച്ചാ പോയെ. സെവന്ത് ക്രോസ് വഴി പോയി, എയ്ത്ത് ക്രോസ് വഴി. അതിന്റെ റോഡ് മാപ്പുണ്ട്, ബാംഗ്ലൂരിന്റെ മാപ്പ് വെച്ചുകൊണ്ട് ഞങ്ങൾ ഏകദേശം ഡയറക്ഷൻ നോക്കി പോകുന്നതാ. എങ്ങനെ പോയപ്പോഴും രണ്ടു മൂന്ന് പ്രാവശ്യം പോയി, പോയ പ്രാവശ്യം ഒന്നും വന്ന വഴിക്കൂടെ അല്ല വരുന്നത്, വേറെ വഴിക്കൂടെ വരുന്നത്. ആ പാടെ ഒരു വിധത്തിൽ അരമണിക്കൂർ കൊണ്ട് പോകേണ്ട സ്ഥലത്ത് ഒന്നര മണിക്കൂർ എടുക്കുന്നു. ഇങ്ങനെ കറങ്ങി പോകാറ് മാപ്പൊക്കെ ചെന്നുവിടാൻ പറ്റും, പക്ഷെ ഭയങ്കര പ്രശ്നമാണ്. നേരെ മറിച്ച് ഈ വഴി അറിയാവുന്ന ഒരാള്, ഈ മാപ്പെല്ലാം അറിയാവുന്ന ഒരാള് നമ്മുടെ കാറിലിരിക്കുകയാണെങ്കിലോ? നേരെ അങ്ങോട്ട് ഇല്ലുമ്പോ പറയും ലെഫ്റ്റ് ടേൺ. ലെഫ്റ്റ് എടുക്കും. കുറെ അങ്ങോട്ടേക്ക് പറയും സെവന്ത് ക്രോസ്. ഓക്കെ, സെവന്ത് ക്രോസിലോട്ട് കയറി. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എന്ന് വെച്ച് പറയും എന്താണ്? ചിക്ബാനവാര. ഓക്കെ, അങ്ങോട്ടേക്ക് കയറി. ദിസ് വെരി ഇമ്പോർട്ടന്റ്. സോ പരിശുദ്ധാത്മാവിനെ ഉള്ളിലാക്കിയതിന്റെ ഉദ്ദേശം കർത്താവിന്റെ ചട്ടങ്ങളിൽ നമ്മെ നടക്കുമാറാക്കാൻ.
പക്ഷെ കുഴപ്പമില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഈ ആത്മാവ് രക്ഷിക്കപ്പെട്ട സമയത്ത് ഈ ആത്മാവിന്റെ നടത്തിപ്പൊക്കെ ഉണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ എന്തുപറ്റി?
നമ്മൾ ഈ ആത്മാവിനെ വിട്ടു, പ്രമാണത്തിലേക്ക് മാത്രം മാറിപ്പോയി. പ്രമാണം കൊടുത്ത ആളെ അങ്ങ് വിട്ടു.
ചിലരൊക്കെ സന്തോഷിക്കുകയാണ്, ആ ബ്രദർ ഇപ്പോഴാണ് ഓർത്തത്, ഈ ബൈബിൾ ഒന്നും വായിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അതല്ല ഞാൻ ഈ പറഞ്ഞേ, ഞാനതല്ല പറഞ്ഞേ.
ഞാൻ പറഞ്ഞത് നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ ഡീവാല്യൂ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാ. ആത്മാവ് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മെ സഹായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, നമ്മെ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു ഓരോ കാര്യങ്ങൾ ആത്മാവ് നമ്മോട്. ഞാൻ പറയാം, ആത്മാവ് ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ പാവബോധം വരുന്ന എവിടുന്നാ? എവിടുന്നാ?
നമ്മുടെ ഉള്ളിൽ ആത്മാവിന്റെ സ്വരം മുഴങ്ങും, മോനെ ആ പറഞ്ഞത് ശരിയായില്ല. നമുക്ക് തിരിച്ചറിയാം സ്വരങ്ങളെ കാര്യം.
പക്ഷെ അതിന്റെ അർത്ഥം ബൈബിൾ വായിക്കേണ്ടതാണ്? നോ. എവരിഡേ, ഓരോ ദിവസവും നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ഈ ബൈബിളിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുക. കാരണം ഇത് എഴുതിയതാരാ? ഇത് പരിശുദ്ധാത്മാവ് എഴുതിയ ഗ്രന്ഥമാണത്.
This is written by Holy Spirit, inspired by Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് ഓരോരുത്തരും ഈ തിരുവചനം എഴുതിയത്. അപ്പോൾ ഓരോ പ്രാവശ്യവും ദൈവവചനം വായിക്കുമ്പം ഈ വചനത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുക.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ഇതാ ക്രിസ്തീയ ജീവിതത്തിന്റെ കോർ. ഇത് മിസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം കൺഫ്യൂഷനാണ്. നമുക്ക് ആകെപ്പാടെ എങ്ങോട്ടേക്ക് പോകണം അറിയത്തില്ല, ഫുൾ കൺഫ്യൂഷൻ. പക്ഷെ ആത്മാവ് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക, വളരെ ക്ലിയർ കൺവിക്ഷൻസ് തരാൻ ആഗ്രഹിക്കുക. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ വീണ്ടും പറയട്ടെ, ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലത്തെ ചോദ്യങ്ങൾ വരാം, ഞാൻ അത് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ചോദിക്കും, അങ്ങനെയാണ് ബ്രദർ ഈ പ്രസംഗിക്കേണ്ട കാര്യം ഉള്ളത്? ഞങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പിന്നെ ബ്രദർ ഇവിടെ നോക്കി പ്രസംഗിക്കേണ്ട കാര്യമല്ല. അതിനാണ് സഭയിലുള്ള പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അപ്പോസ്തലൻ, ഇടയൻ, പ്രവാചകൻ, ഉപദേഷ്ടാവ്, സുവിശേഷകൻ, എല്ലാവരുടെ ഉള്ളിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. ആ ശുശ്രൂഷയും പരിശുദ്ധാത്മാവ് തന്നെ ചെയ്യുക. എന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ശുശ്രൂഷ ചെയ്യുന്നു. അങ്ങനെ ഒരു ബോഡി ആയിട്ടാ മൂവ് ചെയ്യുന്നേ. അതുകൊണ്ട് എവിടെങ്കിലും എന്താ എന്തെങ്കിലും ആത്മാവ് ഒരാളെ പോട്ടെ എഴുന്നേറ്റ് എന്ന് പറയുകയാണ്, എനിക്ക് ആത്മാവ് ഇങ്ങനെ തോന്നിച്ചു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറയും, സഹോദര ശരിയല്ല, കാരണം സഭയിൽ മറ്റനേകം പേർക്ക് പരിശുദ്ധാത്മാവുണ്ട്. സീ, നോക്കി എത്ര ക്ലിയർ ആയിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. ഇതാ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ, വചനം പ്രസംഗിക്കുന്നയാള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരിലൂടെ സംസാരിക്കുന്നു. ഇനി കേൾക്കുന്ന ആൾക്കാർ ആര്, ഒരാൾ പ്രവചിക്കുന്നെങ്കിൽ രണ്ടോ മൂന്നോ പേരെന്ത് ചെയ്യണം? വിവേചിക്കണം എന്നാ പറഞ്ഞത്. അവരും എന്താണ്? ആത്മാവിൽ ശ്രദ്ധിക്കുക. ആത്മാവിനല്ലാത്ത കാര്യം എന്തെങ്കിലും ഉണ്ടോ? കട്ട് ഇറ്റ്. ശ്രദ്ധിച്ചേ, പുതിയ നിയമത്തിന്റെ ജീവിതം പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാ. ഇത് മിസ് ചെയ്താൽ നമുക്കെല്ലാം മിസ് ചെയ്തു. സോ കം ബാക്ക്, നമുക്ക് മടങ്ങി വരേണ്ട പോയിന്റിലേക്കാ എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ ആത്മാവിനെ കൂടാതെ നമുക്കൊന്നിനും കഴിയത്തില്ല. സഹോദരങ്ങളെ, ഒന്നിനും കഴിയത്തില്ല. സോ ഞാൻ പറഞ്ഞ ആദ്യ ഭാഗത്തേക്ക് വരിക. അവനെ നിങ്ങൾ അറിയിക്കുന്ന, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ, കർത്താവിനെ അറിയിക്കാനുള്ള ഒരു വിളി നമ്മുടെ മേൽ വന്നിരിക്കുക. അതിന് തിരുവചനം വായിക്കണം, ധ്യാനിക്കണം, പഠിക്കണം. ഉപദേശം ആത്മാവ് എഴുതിയിട്ടുണ്ട്, അത് പഠിക്കുമ്പോ എന്താ, അത് നമ്മൾ പഠിക്കണം. അതേസമയം തന്നെ നമ്മൾ ദൈവവചനം പറയുമ്പോൾ ഓരോ സാഹചര്യത്തിലും ദൈവത്തിന്റെ ആത്മാവിൽ ആശ്രയിക്കണം. കർത്താവേ, പരിശുദ്ധാത്മാവിന് എന്താ സംസാരിക്കാനുള്ളത്, അത് സംസാരിക്കുവാനായിട്ടുള്ള കൃപ എനിക്ക് തരണമേ. ഒരാളോട് പേഴ്സണലി സംസാരിക്കുമ്പോഴും ഉള്ളിൽ നമുക്ക് കർത്താവിൽ ട്രസ്റ്റ് ചെയ്യുക. കർത്താവിനോട് പറയും, കർത്താവേ അവരോട് സംസാരിക്കുവാൻ തക്ക വേണം, എനിക്ക് കർത്താവേ കൃപ തരണേ. ഒരാളെ ഫോൺ വിളിക്കുമ്പോൾ നമുക്ക് കർത്താവിൽ ആശ്രയിക്കും. കർത്താവിനോട് പറയാം, ഫോൺ വിളിക്കുന്നതിന് മുൻപ്, കർത്താവേ ഞാൻ ആ വ്യക്തിയോട് സംസാരിക്കാൻ പോവുകയാണ്, കർത്താവേ ഞാൻ സംസാരിക്കുന്നത് ആ വ്യക്തിക്ക് ഒരു ബ്ലെസ്സിംഗ് ആയിരിക്കണം, ആ വ്യക്തി സംസാരിക്കുന്നത് എനിക്കൊരു ബ്ലെസ്സിംഗ് ആയിരിക്കണം. സി, ഇതാ ഞാൻ പറഞ്ഞത്, ഓരോ സാഹചര്യങ്ങളിലും ആത്മാവിന്റെ നടത്തിപ്പിൽ ജീവിക്കണമെന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. ഇനി ഇതൊരു പരിചയം കൂടിയാണ് കേട്ടോ, പരിചയം കൂടി. ദൈവശബ്ദം കേൾക്കുകയും ആത്മാവിന്റെ ആ സെൻസിറ്റിവിറ്റിയും അതൊരു പരിചയം കൂടിയാണ്. ഇപ്പൊ ആദ്യം ഒരു ഞാൻ ഒരു കൊച്ചു ഒരു ശിശു ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയത്തില്ല. അവര് വളരും തോറും കൂടുതൽ 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 ആത്മാവിനോട് സെൻസിറ്റീവ് ആകുന്നത്. അതുപോലെ തന്നെ അനേകം നാളത്തെ കർത്താവിനോട് കൂടെ നടന്ന പരിചയമുള്ള സഹോദരങ്ങളുണ്ട്, അവർക്ക് അടുത്ത നിലയിലുള്ള ഡിസൈൻമെന്റ് കർത്താവ് കൊടുക്കും. അങ്ങനെ പരിചയത്തിലാണത്, അല്ല ഒറ്റ ദിവസം കൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു കൊച്ചൊറ്റ ദിവസം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണോ? അല്ല അല്ല. ആദ്യം ആ കൊച്ചു ചെയ്യുന്നത് എന്താ? കേട്ട് കേട്ട് കാര്യങ്ങൾ കേട്ട് പഠിച്ച് പതിയെ വളരുക, തിരിച്ചറിയാനായിട്ട് തുടങ്ങുക, ശബ്ദങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു വ്യക്തി ആത്മാവിലെ കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് ആരംഭിക്കുക. ബട്ട് ബി സെൻസിറ്റീവ്. ഇപ്പോഴേ അത് പരിചയിച്ചു തുടങ്ങണം. സ്വരങ്ങൾ നമ്മൾ ഇപ്പോഴേ പരിചയിച്ചു തുടങ്ങണം ആത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ. കാരണം ലോകത്ത് ഒത്തിരി ശബ്ദമുണ്ട്, മനസാക്ഷിയുടെ ശബ്ദമുണ്ട്, ലോകത്തിലെ പല ശബ്ദങ്ങളുണ്ട്. ഇതിന്റെ നടുവില് ആത്മാവിന്റെ ശബ്ദം തിരിച്ചറിയാൻ തക്കവണ്ണം അതിനൊരു പരിചയം നമുക്ക് ആവശ്യമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒറ്റയ്ക്കല്ല ഇത്, ഈ യാത്രയിൽ നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് തെറ്റുപറ്റിയാലോ, സാരമില്ലെന്ന്. നമ്മുടെ ചുറ്റുപാടും എന്തുണ്ട്? സഹോദരങ്ങളുണ്ട്. അതാണ് സഭാജീവിതം എന്ന് പറയുന്നത്. ഏക ശരീരമായി നമ്മെ തീർത്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാ. സഭ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ചില കാര്യങ്ങളിൽ ആത്മാവിന്റെ അർത്ഥത്തിനെ കുറിച്ച് നമുക്ക് ഡൗട്ട് വരാം, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മറ്റ് സഹോദരങ്ങളോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ അവർക്ക് ഇക്കാര്യത്തിൽ ഡിസേൺമെന്റ് ഉണ്ടാകും. അവർക്ക് ആത്മാവിന്റെ ശബ്ദം കേട്ട് കുറെ കൂടെ പരിചയമുള്ളവരുണ്ട്. അപ്പോൾ നമുക്ക് അക്കാര്യത്തിൽ വളരെ ക്ലാരിറ്റി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. സ്വരങ്ങളെ അല്ലെങ്കിൽ വരുന്ന നാളിൽ ബുദ്ധിയുടെ അളവിൽ മാത്രം നാം നിൽക്കുകയാണെങ്കിൽ മുൻപോട്ടുണ്ടാകുന്ന കാറ്റുകളിൽ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴുന്ന ശിശുക്കളായിരിക്കാതെ ആരെ കേട്ടാലും ഏത് പ്രസംഗം കേട്ടാലും നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം ഈ ദിവസങ്ങളിൽ. കർത്താവേ, എന്ത് എന്നോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഇനി അതിൻ്റെ അകത്ത് വഞ്ചനയുണ്ട്, വളരെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. പ്രസംഗത്തിന്റെ അകത്ത് വഞ്ചനയുണ്ട്. മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രം ഉണ്ട്. സോ വി നീഡ് ഡിസേൺമെന്റ്. ഡിസേൺമെന്റ് ഉള്ളിലെ ആത്മാവിൽ തിരിച്ചറിയണം. ഇത് ദൈവഭക്തിക്ക് ഉതകുന്ന വിധത്തിലാണോ ഈ ദൈവവചന സംസാരം പോകുന്നത്? ഇതെന്നെ കർത്താവിങ്കിലേക്ക് എന്നെ വളർത്തുന്ന രീതിയിലാണോ ഈ ദൈവവചന സംസാരം? എന്നെ കൂടുതൽ കർത്താവിൽ ആശ്രയിക്കുന്ന രീതിയിലേക്കാണ് എന്നെ വളർത്തുകയാണോ? ക്രിസ്ത്യ ജീവിതം ഞാൻ പറഞ്ഞില്ലേ, വളർച്ചയുടെ ജീവിതമാ. ഈ വളർച്ച ആത്മാവിനാലുള്ള വളർച്ചയാ. ആത്മാവിനാൽ പരിശുദ്ധാത്മാവാണ് എന്ത് ചെയ്യുന്നത്? ഈ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമല്ല, വളർത്തുമാറാക്കുന്ന ദൈവത്തിന് തന്നെ സകല മഹത്വവും. നമ്മുടെ സ്ട്രഗിൾ അല്ലിത്, നേരെ മറിച്ച് ആത്മാവിന് നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, സഹോദരങ്ങളെ, അധികമായിട്ട് ആത്മാവിൽ വളരുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കും. നീ ആ വളർച്ച എങ്ങോട്ടേക്കാ? എങ്ങോട്ടേക്കാ വളർച്ച? ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളരും. ഇപ്പൊ ഒരാൾ വളർന്നെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റുന്നേ? ഒറ്റ കാര്യമുള്ളൂ, എത്രത്തോളം യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപനായി തീർന്നിട്ടുണ്ട്, എത്രത്തോളം യേശുക്രിസ്തുവിന്റെ സ്നേഹം ആ വ്യക്തിയിലുണ്ട്, എത്രത്തോളം യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവങ്ങൾ ആ വ്യക്തിയിലുണ്ട്. അതാ വളർച്ചയുടെ പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു വ്യക്തി വളരുന്നത് ക്രിസ്തുവെന്ന തലയോളം വളരുന്നേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ ദിവസങ്ങളിൽ ആത്മീയമായിട്ട് വളരുവാൻ എന്നെ സഹായിക്കണേ, കർത്താവേ സഹായിക്കണേ. കുറെ തെറ്റും ശരിയും മാത്രമല്ല, മറിച്ച് ആത്മാവിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ബി സെൻസിറ്റീവ് ടു ഹോളി സ്പിരിറ്റ്. ഇനി അതിന്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഈ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനുള്ള ആദ്യത്തെ ഒരു കാര്യം എന്താണെന്നറിയാവോ? ദ ഫസ്റ്റ് സ്റ്റെപ്പ്. യേശു കർത്താവിന്റെ, അല്ലെങ്കിൽ യേശുവിനെ കർത്താവെന്ന് നാം ഏറ്റുപറയുന്നു, അല്ലെങ്കിൽ യേശുവിന്റെ കർത്തൃത്വം ജീവിതത്തിൽ പൂർണ്ണമായും ഏറ്റെടുക്കുക എന്നുള്ളതാണ്. യേശുവിനെ കർത്താവായി അംഗീകരിക്കാതെ ഒരു വ്യക്തിക്ക് പോലും ഈ പരിശുദ്ധാത്മാവിന്റെ നടത്തിൽ ജീവിക്കാനായിട്ട് കഴിയത്തില്ല. യേശുവിനെ കർത്താവായിട്ട് ഏറ്റെടുക്കുക. സ്വരങ്ങളെ, വീണ്ടും ജനിക്കുമ്പം നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? യേശുവിന്റെ ഭാവത്തിന് വേണ്ടി മരിച്ചു. യേശുവിന്റെ ആരാണ്? കർത്താവാണ്. എന്താ അതിന്റെ അർത്ഥം? കർത്താവ് എന്ന് പറഞ്ഞ അർത്ഥം എന്റെ ജീവിതത്തിൽ മുഴുവൻ അധികാരമുള്ളയാൾ. നമ്മളിങ്ങനെ പറയുമ്പോഴും ഒരു കാര്യം നമ്മൾ ഓർക്കണേ, നമ്മൾ ആ പ്രധാനപ്പെട്ട ലിവിംഗ് റൂമിലേക്ക് മാത്രം യേശുവിനെ കൊണ്ടുവന്നിട്ടുള്ളൂ. യേശുവിന്റെ കർത്താവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? നമ്മുടെ വീട്ടിൽ നമ്മൾ യേശുവിന് ഒരു സ്പേസ് കൊടുത്തു. എവിടെ സ്പേസ് കൊടുത്തു? എവിടെ കൊടുത്തു? നമ്മുടെ ലിവിംഗ് റൂമിൽ കയറി വരുന്ന സ്ഥലത്ത് യേശുവിനെ ഇരുത്തി, വാതിൽ തുറന്നു കൊടുത്തു. യേശു അവിടെ വന്നിരുന്നു. യേശു എവിടെയുണ്ട്? യേശു എവിടെയുണ്ട്? എന്റെ വീട്ടിലുണ്ട്. പക്ഷെ എവിടെയുള്ളു യേശു? ലിവിംഗ് റൂമിലേ ഉള്ളൂ. പക്ഷെ വളർച്ച എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യേശുവിന്റെ കർത്തൃത്വം പൂർണ്ണമായി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളെയും യേശു കർത്താവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ ഇഷ്ടമാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ താല്പര്യം, നമ്മുടെ ഇഷ്ടം, നമ്മുടെ ആഗ്രഹം, നമ്മുടെ പ്ലാന്. എന്നാൽ ഓരോ മുറികളും യേശുവിനായി നാം തുറന്നു കൊടുക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മെ പൂർണ്ണമായിട്ട് നടത്തുവാനായിട്ട് ആരംഭിക്കുന്നു. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറഞ്ഞത്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരുപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനായ യുദ്ധവീരനായ യഹോവ തന്നെ. സൗരങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ ഒത്തിരി വാതിലുകളുണ്ട് നമ്മുടെ ഹൃദയത്തില്. അവിടെ എല്ലാം എന്ത് ചെയ്യണം? വാതിലുകളോട് പറയണം, നിങ്ങളുടെ തലകളെ ഉയർത്ത്. മഹത്വത്തിന്റെ രാജാവായ യേശു ക്രിസ്തു അവിടേക്ക് പ്രവേശിക്കട്ടെ. ജീവിതത്തിന്റെ ഓരോ മേഖലകളെയും കർത്താവിന് കൊടുക്കാം, കർത്താവിന് കൊടുക്കാം. ദൈവമേ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ എത്രത്തോളം ഏതൊക്കെ കാര്യങ്ങൾ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നുവോ അത്രത്തോളം യേശു നമ്മുടെ കർത്താവായി നമ്മുടെ മുഴു ഭവനത്തിലും അവൻ വാഴുവാനായിട്ട് തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അതാ ആത്മനിറവിലുള്ള ജീവിതം എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു ദൈവദാസനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ഈ എത്രത്തോളം പരിശുദ്ധാത്മാവിനെ എനിക്ക് കിട്ടിയെന്നു എന്നുള്ളതല്ല, എത്രത്തോളം പരിശുദ്ധാത്മാവിന് എന്നെ കിട്ടിയെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമൊന്നു. പരിശുദ്ധാത്മാവിന് എനിക്ക് എത്രത്തോളം കിട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന് എന്നെ എത്രത്തോളം കിട്ടി, എന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന വിധത്തില്, എന്നിൽ ഇടപെടാൻ കഴിയുന്ന വിധത്തില് എത്രത്തോളം പരിശുദ്ധാത്മാവിന് എന്നെ കിട്ടി ഏൽപ്പിച്ചു കൊടുക്കാം ഈ ദിവസങ്ങളിൽ. നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ട ഒരു കാര്യം അതാ, യീൽഡിങ് ടു ദാറ്റ്, സറണ്ടറിങ്, യീൽഡിങ്. അടിയനിതാ മറിയത്തെ പോലെ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്നുള്ളൊരു സമർപ്പണം. ഇതാ കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇതാ കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അവൻ പ്രവർത്തിച്ചോളൂ എന്ന്. നിങ്ങൾ ആ എസെക്കിയേൽ 36 വായിക്കുകയാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ അവരുടെ മേൽ നിർമ്മലജലം തളിക്കും, ഞാൻ അവരെ ശുദ്ധീകരിക്കും, ഞാൻ അവരെ എന്റെ ചട്ടങ്ങൾ നടക്കുമാറാക്കും, ഞാൻ അവരെ സ്വന്തദേശത്തേക്ക് കൊണ്ടുവരും, ഞാൻ അവർക്ക് പുതിയൊരു ഹൃദയം കൊടുക്കും, ഞാൻ പുതിയൊരാത്മാവിനെ അവരുടെ ഉള്ളിലാക്കും. ആരാ ചെയ്യുന്നേ? ആരാ ചെയ്യുന്നേ? കർത്താവ് ചെയ്യുന്നേ, കർത്താവ് ചെയ്യുന്നതെന്ന്. അതിൻ്റെ അതല്ല, ഞാൻ 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 വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുക, ഞാൻ നിർമ്മലജലം തളിക്കും, ഞാൻ എന്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കും, ഞാൻ പുതിയ ഹൃദയം കൊടുക്കും, ഞാൻ കല്ലായുള്ള ഹൃദയം എടുത്തു മാറ്റും. എല്ലാം ആരാ ചെയ്യുന്നേ? കർത്താവ് ചെയ്യുന്നേ. അപ്പൊ നമുക്കൊന്നും ചെയ്യണ്ട അല്ലേ? നമുക്ക് ചെയ്യേണ്ട കാര്യം ഇതിരിക്കുകയാണ്, ആ കർത്താവ് ഇടപെടുമ്പോൾ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട്, ഒന്ന് യീൽഡ് ചെയ്ത് കൊടുക്കാനായിട്ട്, അടിയനിതാ എന്ന് പറയാനായിട്ട്, കർത്താവ് എന്നോട് സംസാരിക്കണമേ എന്ന് പറയാനായിട്ട്, കർത്താവ് എന്നെ നടത്തണമേ, എന്നെ ഗൈഡ് ചെയ്യണമേ. എത്രത്തോളം നിങ്ങൾ ഓരോ കാര്യങ്ങളിലും കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, അത്രത്തോളം ആത്മീയ ജീവനിൽ നാം ഓരോ ദിവസവും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാ ക്രിസ്തീയ ജീവിതം. വളർച്ചയുടെ ഇതനുസരിച്ച് നിങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് നിങ്ങളുടെ ജീവിതത്തെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാ സ്വരങ്ങളെ ക്രിസ്തീയ ജീവിതത്തിന്റെ കോർ. This is the core of Christian life. Life in the Spirit. ഒരു വാക്യം കൂടെ വായിക്കും. ഗലാത്യ ലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം 5:16. But I say, walk by the Spirit and you will not carry out the desire of the flesh. Walk by the Spirit. ആത്മാവിനാൽ നടക്കുവീൻ. Walk by the Spirit. ആത്മാവിനാൽ നടക്കുവീൻ. അത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, ക്യാപിറ്റലസ് ആണ്, ക്യാപിറ്റലസ്. Walk by the Spirit. ആത്മാവിനെ അനുസരിച്ച് നടക്കുവീൻ, അല്ലെങ്കിൽ ആത്മാവിൽ നടക്കുവീൻ. അതാ ക്രിസ്തീയ ജീവിതം. ആത്മാവിൽ നടക്കുവീൻ. എന്താ അതിന്റെ പ്രത്യേകത? എന്താ? ജഡത്തിന്റെ മോഹം എന്ത് ചെയ്യത്തില്ല? നിവർത്തിക്കത്തില്ല. അപ്പൊ ജഡത്തിന്റെ മോഹം നിവർത്തിക്കാതിരിക്കാനുള്ള മാർഗം പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? ആത്മാവിൽ നടക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വരങ്ങളെ, ഞാൻ ഇവരുടെ വാല്യൂ ഹോളി സ്പിരിറ്റ്. ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ആത്മാവിനെ നാം വാല്യൂ ചെയ്യണം ദൈവം ആഗ്രഹിക്കുക. ഇതിലൂടെ, ഈ ആത്മാവിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കാനുള്ളൂ. ഈ ആത്മാവിലൂടെയാണ് കർത്താവ് സംസാരിക്കുന്നത്, വേറെ മാർഗത്തിലൂടെ അല്ല. ഇനി ഒരാൾ ദൈവവചനം പറയുമ്പോഴും ആത്മാവിലൂടെയാണ് സംസാരിക്കുന്നത്. ഇനി അത് കേൾക്കുമ്പോഴും ആത്മാവാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾക്ക് നമുക്ക് ക്ലാരിറ്റി തരുന്നത്. പ്ലീസ് ദി ലോർഡ്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാ, ഇതൊറ്റയ്ക്കുള്ളൊരു ജേർണി അല്ല. എനിക്ക് ആത്മാവിനെ കിട്ടി, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ പോകാം എന്ന് പറയുന്ന ഒരു ജേർണി അല്ല ഇത്. പിന്നെന്താണ്? എന്താ ഇത്? ഇത് സഭയായിട്ട് ഏക ശരീരമാകുമാർ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു, ആത്മാവിൽ സ്നാനമേറ്റിയിരിക്കുന്നു പറഞ്ഞത്. അപ്പൊ മറ്റു സഹോദരങ്ങൾക്കും എന്തുണ്ട്? എനിക്കൊരു ഗൈഡൻസ് കിട്ടി ഞാൻ അങ്ങ് പോവുക എന്ന് പറഞ്ഞ് പോകുന്ന ഒരു ജീവിതമല്ല. എന്റെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങൾക്കും എന്തുണ്ട്? അവർക്കും പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് അവരുടെ കൂടെ നടത്തിപ്പിന് ഞാൻ എന്ത് ചെയ്യണം? അവരുടെയും കൂടെ വാക്കുകൾക്ക് ഞാൻ ചെവി കൊടുക്കണം. കാരണം എന്താ? അവരെയും ആത്മാവ് നടത്തുന്നുണ്ട്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങളും കർത്താവ് നമ്മെ നടത്തുവാനായിട്ട് സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ചോദ്യം ഇതാ, ഡു യു ഹാവ് ഫെലോഷിപ്പ് വിത്ത് ദ ബ്രദേഴ്സ് ആൻഡ് ദ സിസ്റ്റേഴ്സ്? സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങളുടെ കൂട്ടായ്മ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ? ഞാൻ എടുക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ സഹോദരന്മാരോട് ഷെയർ ചെയ്യും. ബിനോയ് സഹോദരനോടും മനോയ് സഹോദരനോടും, എബ്രഹാം ബ്രദർ, റെനി ബ്രദർ, ജൂബി ബ്രദർ, ഞങ്ങൾ ഇടയ്ക്ക് ഒരുമിച്ച് കൂടാറുണ്ട്. ഞങ്ങൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. സഹോദരന്മാർ പറയാണ്, സഹോദര ആ കാര്യം അങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വോണ്ട് ഗോ. കാരണം ഐ റെസ്പെക്ട് ദ ഹോളി സ്പിരിറ്റ് വിച്ച് ഇസ് ദേർ ഇൻ ദർ ലൈഫ്. ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. മേ ബി എനിക്ക് തെറ്റുപറ്റാം, കാരണം ആത്മാവിൽ ഞാൻ ജഡത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഞാൻ. കാരണം ഐ ആം എ വീക്ക് മാൻ. യെസ്, ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം, ആത്മാവിലുള്ള ജീവിതം. ആത്മാവിൽ ജീവിക്കുമ്പോൾ നാം അറിയാതെ ആത്മീയമായിട്ട് വളരും. നട്ടവനും നനച്ചുമല്ല, നട്ടവനും നനച്ചവനുമല്ല വളർത്തുമാറാക്കുന്ന ദൈവം പരിശുദ്ധാത്മാവിലൂടെ. നമ്മളൊരു പാട്ടും പാടാറുണ്ട് അല്ലേ? നമ്മൾ ഒരു പാട്ട് പാടാറുണ്ട്, ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ എന്നുള്ളതിൻ്റെ അകത്ത് ആത്മതുള്ളി കൊണ്ട് ഇപ്പോഴാ പിടികിട്ടിയത്, എന്താണ് ഈ ആത്മതുള്ളി കൊണ്ട് നനയ്ക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗരങ്ങളെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ ദൈവവചനം വായിക്കുമ്പോൾ അത് വെറുതെ കുറെ കാര്യങ്ങളായിട്ട് പോകരുതേ. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ദൈവവചനം നിരന്തരം വായിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവവചനം നിരന്തരം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. കാരണം ദൈവവചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? പെട്ടെന്ന് അതിലൂടെ ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എടുത്തു വരും. ഓക്കെ, യെസ്, ദിസ് ഈസ് ഇറ്റ്. നമുക്കറിയാം, ആത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് അതങ്ങ് എഴുതി ചേർക്കും, ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ അങ്ങ് എഴുതി വെക്കും. ദൈവവചനം വായിക്കുമ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആത്മാവിനെ ശ്രദ്ധിക്കേണ്ടത്. What God is trying to speak to me? എന്താ ഇതിലൂടെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? If we are sensitive, ഈ ദിവസങ്ങളിൽ നമ്മൾ ഇതുവരെ കിട്ടിയതിനേക്കാളും വലിയൊരു കൊള്ള നമുക്ക് കിട്ടാനായിട്ടുള്ള ഒരു വലിയ സമയത്തിലേക്ക് നാം വന്നിരിക്കുക. ഫോർ എവരിത്തിങ്, ഓരോ കൊച്ചു കാര്യങ്ങളിലും കുടുംബജീവിതത്തിലാണെങ്കിലും. നിങ്ങളൊരു യാത്രയ്ക്ക് പോവുക, ഞാൻ ഓർക്കുന്നുണ്ട് ആത്മാവിലായിരുന്ന സമയത്ത് നാട്ടിലോട്ട് പോകുമ്പോൾ കർത്താവിനോടും, കർത്താവ് നാട്ടിലോട്ട് പോകണോ? ഒരു ആവശ്യം ഉണ്ടെ പോകുന്നല്ല ഞാൻ പറഞ്ഞു. ഇപ്പൊ ഒരു അത്യാവശ്യം നമ്മൾ പോയി, പക്ഷെ ഇപ്പം പോകണം അങ്ങനെ വലിയ നിർബന്ധം ഒന്നുമില്ലാത്തൊരു കാര്യം. നമ്മള് സാറിന് ചോദിക്കാറുണ്ട്, കർത്താവേ ഷുഡ് ഐ ഗോ, എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഞാൻ പറഞ്ഞത് ഓരോ കൊച്ചു കാര്യങ്ങളിലും ഞാൻ അവരുടെ അടുക്കേക്ക് പോണോ കർത്താവേ? ഞാൻ എന്താ ചെയ്യേണ്ടത് കർത്താവേ? എപ്പോഴും ഈ ചോദ്യവുമായിട്ട് ഈ ആത്മാവിന്റെ കൂട്ടായ്മ നടക്കാം. ആദ്യം ചിലപ്പോൾ ക്ലാരിറ്റി കുറവായിരിക്കാം. ഞാൻ വീണ്ടും പറയട്ടെ, ഇത് ഒരു സെൻസിറ്റിവിറ്റി ആവശ്യം, ഇതൊരു വളർച്ചയുടെ ഒരു പാതയും കൂടിയാ. ആദ്യം ചിലപ്പോൾ അത്രയും ക്ലാരിറ്റി കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ കർത്താവിനോട് ദിവസങ്ങളിൽ ചോദിക്കുകയും സംസാരിക്കുകയും അങ്ങനെ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുമ്പോൾ, നാളുകൾ കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ ക്ലാരിറ്റി ഇക്കാര്യത്തിൽ കിട്ടും. അങ്ങനെ ആത്മാവിൽ ഓരോ ദിവസവും ജീവിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കും.
പ്രിയമുള്ളവരെ, വളരെ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കി പോകാവുന്ന ഒരു കാര്യമല്ല ആത്മാവിനെ കേൾക്കുക എന്ന് പറയുന്നു. നമുക്ക് ഈ വാക്കുകളൊക്കെ സുപരിചിതമാണെങ്കിലും പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ ആന്തരികമായിട്ട് ആത്മാവിനെ കേൾക്കുക ഒരു ഭയങ്കര ഡിസിപ്ലിൻ ആയിരിക്കുന്ന ഒരാൾക്കേ കഴിയുള്ളൂ. നമുക്കിപ്പം ഉള്ള നമ്മുടെ ഈ ആത്മീയ ചേരുവകൾ വെച്ചുകൊണ്ട് നമുക്ക് ആത്മാവിനെ അകത്ത് കേട്ടനുസരിച്ച് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ അനുസരിച്ച് നടക്കുമ്പോഴാണോ നിങ്ങൾക്ക് ഭയം കുറവ്? ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോഴാണോ നിങ്ങൾക്ക് ഭയം കുറവ്? ഞാൻ പറയാം, നിങ്ങളുടെ ബുദ്ധിയെ അനുസരിച്ച് നടക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഭയം കുറവ്. ഈ സ്കൂളിൽ വിട്ടാൽ അവന് വലിയ കുഴപ്പമുണ്ടാകത്തില്ല. പക്ഷെ ആത്മാവ് നമ്മളോട് വേറൊരു സ്കൂളിലാണ് വിടാൻ പറഞ്ഞാലും, നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് നമ്മുടെ മനസാക്ഷിയിൽ ഭയം മാറണമെങ്കിൽ നമ്മുടെ ബുദ്ധിയിലുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മുടെ കൊച്ചിനെ വിട്ടാലേ നമുക്ക് ഒരു ഉറപ്പ് കിട്ടത്തുള്ളൂ. എന്താ ആത്മാവിനെ അനുസരിച്ച് നടക്കാനായിട്ട് നമുക്ക് കറ്റാത്തത്? നമുക്ക് എപ്പോഴും ഒരു ആശങ്കയുണ്ട്. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നാം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് എങ്ങാനും പോകുമോ? പക്ഷെ വേദപുസ്തകത്തിൽ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറയുന്ന ആ വീട് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ തരാം എന്ന് പറയുന്നതിനോട് ചേർത്താ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആത്മാവിനെ അനുസരിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാക്കാം, ഇഫ് യു ഒബേ ദ സ്പിരിറ്റ്, നിങ്ങളുടെ അനാഥത്വം നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് മാറും. നിങ്ങളുടെ ക്യൂരിയോസിറ്റി, നിങ്ങളുടെ ആശങ്കകൾ, ഇതെന്തായിത്തീരും, ഇതിനെക്കുറിച്ചൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരാൾക്ക് അനാഥത്വം ഫീൽ ചെയ്യത്തില്ല. ഇതെന്തായിത്തീരും എന്നുള്ളതിനെ കുറിച്ച് അവന് മറിയതായിരുന്നു, മറിയുടെ ചോദ്യം അതായിരുന്നു, ഇത് ഇങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും. അപ്പോൾ അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ വരും, നിനക്ക് കൃപ ലഭിക്കും, പിന്നെ കാര്യങ്ങളൊക്കെ നീ പേടിക്കണ്ട, അതൊക്കെ ആത്മാവ് നോക്കിക്കോളും. പ്രീസലോൺ, പ്രിയമുള്ളവരെ, ഈ സിംഹക്കൂട്ടിൽ ഇടുക എന്നുള്ളത് അത് അവരുടെ പരിപാടിയാ, അത് അവർ ചെയ്തോട്ടെ. പക്ഷെ നിന്നെ അവിടെ ഉറക്കുക എന്നുള്ളത് ആരുടെ പരിപാടിയാ? ദൈവത്തിന്റെ പരിപാടിയാ. സോ വെൻ ദ സ്പിരിറ്റ് ലീഡ്സ്, ആത്മാവ് നയിക്കുമ്പോൾ അനാഥത്വം മാറും. ആത്മാവ് നയിക്കുമ്പോൾ ഇതെന്തായി തീരും കർത്താവേ എന്ന ചോദ്യത്തിന് പകരം എക്സൈറ്റ്മെന്റ് വരും അവിടെ. അതിന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ധൈര്യത്തിനായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. യേശു ക്രിസ്തു ആത്മാവിനാൽ എങ്ങോട്ട് നയിക്കപ്പെട്ടു? എവിടേക്കാ പോയത്? ഓക്ലഹോമയിലേക്കാണോ പോയത്? അല്ല, യേശു ആത്മാവിനാൽ നയിക്കപ്പെട്ടു. എവിടേക്കാ പോയത്? പിശാചിനാൽ പരീക്ഷിപ്പാൻ മരുഭൂമിയിലേക്ക് പോയി. സോ ഹി നോസ് വെരി വെൽ, യേശുവിനെ നന്നായിട്ട് അറിയാം, ഞാൻ ഇപ്പോൾ പോകുന്നത് മരുഭൂമിയിലേക്കാണ്. ഒരു ഫുഡ് പ്രൊവിഷനും ഇല്ല, എന്റെ അമ്മ അവിടെയില്ല, എന്റെ അപ്പനായ ജോസഫ് ഇല്ല, എന്റെ സഹോദരന്മാരില്ല, ഞാനിപ്പോ പോകുന്നത് മരുഭൂമിയിലേക്കാണ്. എനിക്കവിടെ യാതൊരു സോഴ്സും ഇല്ല, നോ വാട്ടർ, നോ സ്നാക്സ് ബാർ, ഒന്നുമില്ല അവിടെ. ഇനിയും അവിടെ എന്നെ കാത്തിരിക്കുന്നത്, 4000 വർഷമായിട്ട് സമൂഹത്തെ വഞ്ചിച്ച വഞ്ചകൻ അവിടെ എന്നെ കാത്തിരിപ്പുണ്ട്. 3, തനിക്കവിടെ കൂട്ടാളികളായിട്ട് കിട്ടാൻ പോകുന്നത് കാട്ടുമൃഗങ്ങളാണ്. അങ്ങനെ നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, 40 രാത്രിയും 40 പകലും കാട്ടുമൃഗങ്ങളോടൊപ്പം അവൻ മരുഭൂമിയിൽ കഴിച്ചുകൂട്ടി. അവനെ ആശ്വസിപ്പിക്കാൻ ഇടയ്ക്ക് ആശ്വാസകനായി ഒരാൾ വരാറുണ്ട്. ആ വരുന്നവനാരാ? വഞ്ചകനായ പിശാച്. എന്നെ സന്തോഷിപ്പിച്ചത്, ആത്മാവിനെ അവൻ അനുസരിച്ച് നടന്നപ്പോൾ, ആ മരുഭൂമിയിലേക്ക് അവൻ ആത്മാവിനെ അനുസരിച്ച് കയറിയപ്പോൾ, അവന്റെ വെള്ളം, അവന്റെ ആഹാരം, അവൻ എന്തായിത്തീരും, അവൻ ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് അവനെ എന്ത് ചെയ്തു? അവനെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. സോ ആത്മാവ് നയിക്കപ്പെടുന്നിടത്ത് ആശങ്കയില്ല. പ്രിയുള്ളവരെ, ആത്മാവിനാൽ നിങ്ങൾ നയിക്കപ്പെട്ട് ആത്മാവിന്റെ ശബ്ദം കേട്ട് പോയാൽ അവിടെ നിങ്ങളെ ബലപ്പെടുത്തുവാൻ ദൈവം തന്റെ സൂപ്പർ നാച്ചർ ആയിട്ടുള്ള പ്രൊവിഷൻ ഒരുക്കിയിരിക്കും. അതുകൊണ്ട് ആത്മാവിനെ കേൾക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കണം. ആത്മാവിനെ അനുസരിക്കുന്നവനാണ് ദൂതന്റെ ബലപ്പെടുത്തലുള്ളത്. ആത്മാവിനെ അനുസരിക്കുന്നവനാണ് ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പ്രവൃത്തികളെ കാണാൻ കഴിയുന്നത്. ആത്മാവിനെ അനുസരിക്കുക എന്നത് നാം ഗലാത്യർ 5:16 വായിച്ചത്, ആത്മാവിനെ അനുസരിച്ച് നിങ്ങൾ നടപ്പിൻ. അതിൻ്റെ അകത്താണ് എല്ലാം അടങ്ങിയിരിക്കുന്നത്. എന്താ നിങ്ങൾക്ക് ആത്മാവിനെ കേൾക്കാൻ കഴിയാത്ത സിമ്പിൾ റീസൺ? ഈ ആത്മാവ് വളരെ സജീവമായ ഒരു വ്യക്തിയാണെങ്കിലും സംസാരിക്കുമ്പോൾ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത്. ഇടിമുഴക്കം പോലെ ഇപ്പോൾ നിന്നോട് അരുളി ചെയ്യുന്നു എന്നല്ല പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത്. അവൻ നമ്മളിൽ ശക്തിയോടെ വ്യാപരിക്കുമ്പോഴും, when he speaks, അവൻ വളരെ ശാന്തമായിട്ടാ സംസാരിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഇതിനെ നെഗ്ലക്ട് ചെയ്യാറുണ്ട്. 2, നിങ്ങൾ കേട്ട കാര്യങ്ങളെ അനുസരിക്കാതിരുന്നത് കൊണ്ട് ആത്മാവിന് ഇപ്പോൾ നിങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ല. നിങ്ങൾ യാക്കോബയിൽ ഓർത്തഡോക്സിലൊക്കെ ആയിരുന്നവർക്കറിയാം, നമ്മൾ എല്ലാ പ്രാവശ്യവും ഈ പള്ളി ചെല്ലുമ്പോൾ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഇത് പറഞ്ഞ ശേഷം നേരെ കള്ളുഷാപ്പിലേക്കാണ് പിന്നെ യോഗം കഴിഞ്ഞു പോകുന്നത്. അടുത്ത ഞായറാഴ്ച വന്നിട്ട് പിന്നെയും പറയും, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. തമ്പുരാൻ പറഞ്ഞു, എടാ അതെ ഞാൻ സമ്മതിച്ചേ, ഞാൻ സമ്മതിച്ചു. ഇല്ല ദൈവമേ, നീ മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. അപ്പൊ ദൈവം പറയുന്നു, എന്റെ പൊന്നു മോനെ, നീ ഇനി അത് പറയാതെ പറഞ്ഞത് അങ്ങ് അനുസരിക്കേ. എന്താ നമ്മുടെ പ്രോബ്ലം? നമുക്ക് ആത്മാവിനെ കിട്ടാഞ്ഞിട്ടല്ല, ആന്തരികമായ ആത്മാവിന്റെ ഒരു സജീവമായ ചേതനം നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ഇതിനു മുമ്പ് പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യങ്ങളെ അനുസരിക്കുന്നില്ലെങ്കിൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ, ദൈവത്തിന് ഇപ്പോൾ നിങ്ങളോട് ഒരു പരിപാടി ഇല്ല. പ്രിയുള്ളവരെ, കർത്താവ് പറഞ്ഞു, നീ ഇപ്പോൾ പോയി അനുസരിച്ചിട്ട് വാ. നീ എന്നെ അനുസരിക്കാതെ ഇനി നമ്മൾ തമ്മിൽ ഇവിടെ ഇരുന്ന് കുറെ വർത്താനം പറഞ്ഞിട്ട് എന്നാ കാര്യം? നീ കുറെ ഡയലോഗ് ഇറക്കും, അത്യുന്നതൻ, സർവശക്തൻ, പരിശുദ്ധൻ, ഉന്നതൻ, ഉയർന്നവൻ. പക്ഷെ എനിക്കതല്ല ഇഷ്ടം, ഇപ്പോൾ നീ എന്നെ അനുസരിക്കൂ. അതുകൊണ്ടാ സഹോദരൻ 5:16 ഞാൻ ഇങ്ങനെ ചിന്തിക്കാറ്, സഹോദരൻ അത് പറയാതെ പോവോ? ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ഒബേയിങ് ദ സ്പിരിറ്റ്. നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത അനുസരണത്തിലേക്ക് നയിക്കാൻ നിങ്ങളെക്കാളും കൂതി ദൈവത്തിന്. അനുസരിക്കുന്നവനെ അടുത്ത ലെവലിലേക്ക് നയിക്കാൻ ആ നയിക്കലുണ്ടാത്ത ദൂതന്റെ ശക്തിപ്പെടുത്തലുണ്ട്, അവിടെ എക്സൈറ്റ്മെന്റ് ഉണ്ട്, അവിടെയാണ് സ്പിരിറ്റിന്റെ എന്താ പറയുന്നത്, ആനന്ദം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഇന്ന് കേട്ട പ്രസംഗത്തിന്റെ ഒരു ടോപ്പിക് നിങ്ങൾ തിരിച്ചറിയണം, എക്സ്പീരിയൻസിങ് ദ സ്പിരിറ്റ് വിത്തിൻ യു. നാം ആത്മാവിനെ പല നിലയിൽ അനുഭവിക്കാറുണ്ട്. ആത്മാവിന് ശക്തി ലഭിക്കാറുണ്ട്. ആ സമയത്ത് ശരീരത്തിൽ നമ്മൾ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാറുണ്ട്, അന്യഭാഷ പറയാറുണ്ട്, സുവിശേഷ വേലയ്ക്കായി പോകാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മളോട് ആത്മാവിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നാം കേൾക്കാനായിട്ട് ദൈവം ആഗ്രഹിച്ച കാര്യം, എക്സ്പീരിയൻസ് ഇൻ ദ സ്പിരിറ്റ് വിദിൻ യു, നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെ ആത്മാവിനെ അനുഭവിക്കാൻ കഴിയണം, അതിന് നിങ്ങൾ ദൈവത്തോട് എന്ന് പറയുക. ഇന്ന് നിങ്ങൾ ചെന്നിട്ട് നിങ്ങളുടെ ദൈവത്തോട് പറഞ്ഞ കർത്താവെ അനുസരിക്കാൻ, ആത്മാവിനെ അനുസരിപ്പാൻ എനിക്ക് കൃപ തരണമേ. ഞാൻ ഇവിടെ ഇന്റർസെസറി പ്രയർ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. പക്ഷെ അഗെയിൻ ഐ വാണ്ട് ടു ടെൽ യു, കർത്താവെ ഞങ്ങളെ അയക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, പക്ഷേ നിങ്ങൾ അടുത്ത 6 മാസം വരെ കർത്താവെ ഞങ്ങളെ അയക്കണമേ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ല, നിങ്ങളെ അയച്ചിരിക്കുകയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ കുറിയലേശം പോലെ ആയിപ്പോവും. എല്ലാ ആഴ്ചയിലും വന്ന് കുറിയലേശം പറയുന്നതിൻ്റെ അകത്തൊരു രസമുണ്ട്. പക്ഷെ ഓബെ സ്പിരിറ്റ് നിങ്ങളോട് പറയുന്നു, അനുസരിക്കുക, ആത്മാവിനെ അനുസരിക്കുക, ആത്മാവിനെ കേൾക്കുക. ആത്മാവിന്റെ ശബ്ദം ഇവിടെ ഉണ്ട് പ്രിയമുള്ളവര്. ആത്മാവ് പല നിലയിൽ സഹോദരന്മാരോട് സംസാരിക്കുന്നു, ആത്മാവ് പല മീറ്റിങ്ങിൽ സംസാരിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത്, ഒബേ ദ സ്പിരിറ്റ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ എക്സൈറ്റ്മെന്റ് ദൈവം നമുക്ക് വിട്ടുതരാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞാടിനെ അബ്രഹാമിനെ ദൈവം കരുതി കൊടുത്തെങ്കിലും അതിന്റെ മുഴുവൻ എക്സൈറ്റ്മെന്റ് ആർക്ക് വിട്ടുകൊടുത്തു? അബ്രഹാമിന് വിട്ടുകൊടുത്തു. നീ പോയി തിരിച്ച് അബ്രഹാം വീട്ടിലേക്ക് പോകുമ്പോൾ അതിന്റെ മുഴുവൻ ജോയി ആറടിയിലാണ് കിടക്കുന്നത്, അബ്രഹാമിന്റെ കയ്യിലാണ് കിടക്കുന്നത്. എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളെ നയിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവിടെ ദൈവത്തെ അനുസരിക്കുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ദൈവം അനുഭവിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് വിട്ടുതരുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. അനുസരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ